بسم الله الرحمن الرحيم الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون وإذ واعدنا موسى 40 ليلة ثم اتخذتم العجل من بعده وأنتم ظالمون ثم عفونا عنكم من بعد ذلك لعلكم تشكرون
ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله وبه نستعين والصلاة والسلام الأتمان الأكملان على خاتم رسول الله أجمعين وعلى آله وأصحابه وأهل بيته الطيبين الطاهرين والتابعين لهم بإحسان إلى يوم الدين ثم أما بعد سهودر المارة نملا كينا كلاسل باب من الشرك لبس الحلقة والخيط أن تدنيا അധ്യായമാണ് ഇവിടെ വിശദീകരിച്ചത്. ഇന്ന് ബാബു മാജാ ഫി റുഖ വത്തമായിം എന്ന അധ്യായമാണ് തുടർന്ന് വിശദീകരിക്കുന്നത്. ഈ അധ്യായങ്ങളിൽ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഷിർക്കിൻ്റെ ഇനങ്ങളെ ഉണർത്തുകയാണ്. എന്തിന്? തൗഹീദ് അറിയുവാനും യഥാവിധം മനസ്സിലാക്കുവാനും. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണർത്തിയതുപോലെ ഒരു സംഗതി മനസ്സിലാക്കുവാൻ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ എണ്ണേണ്ടതും അറിയേണ്ടതുമുണ്ട്. അതുകൊണ്ടാണ് തൗഹീദിന് വിരുദ്ധമായ ഇത്തരം കാര്യങ്ങൾ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ തുടർ അധ്യായങ്ങളായി നൽകുന്നത്. അധ്യായത്തിൻ്റെ പേര് ബാബു മാജാ ഫി റുഖ വത്തമായിം. റുഖയുടെ വിഷയത്തിലും തമായിമിൻ്റെ വിഷയത്തിലും വന്നതായ കാര്യങ്ങളെ പ്രതിപാദിക്കുന്ന അധ്യായം. റുഖ എന്ന് പറഞ്ഞാൽ അത് റുഖിയത്തിൻ്റെ ബഹുവചനമാണ്. തമായിം തമീമത്തിൻ്റെ ബഹുവചനവുമാണ്. റുഖിയ അറബികൾ ഉപയോഗിക്കുകയും അവർക്കിടയിൽ പ്രചാരത്തിലുണ്ടാവുകയും ചെയ്തിരുന്ന ഒരു വിഷയമാണ്. نبينا محمد صلى الله عليه وعلى آله وسلم നബിയായി വരുന്നതിന് മുമ്പ് തന്നെ റുഖിയ പ്രചാരത്തിലുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി വരുന്ന നാളുകളിൽ ആളുകൾ പ്രയോഗിച്ചിരുന്ന റുഖിയകളിൽ പലതും ശിർക്കൻ റുഖിയകളായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുഖിയയെ വിരോധിച്ചു. പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികൾ വന്ന് തങ്ങൾ റുഖിയ നിർവഹിക്കുന്നവരായിരുന്നു, നിങ്ങൾ അത് വിരോധിച്ചുവല്ലോ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിർക്ക് ഉള്ള റുഖിയയായതിനാലായിരുന്നു അത് വിരോധിച്ചത്, ശിർക്കില്ലാത്തതിനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ചു. അപ്പോൾ അറബികൾക്ക് പരിചയമുള്ള അവരുപയോഗിച്ചിരുന്നതായ സംഗതിയായിരുന്നു റുഖിയ. അതിന്റെ ബഹുവചനമാണ് റുഖായ എന്നുള്ളത്. എന്താണ് റുഖിയയുടെ ഹഖീഖത്ത്? റുഖിയ എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യപ്പെടുന്ന പറയപ്പെടുന്നതായ പ്രാർത്ഥനകളും വചനങ്ങളുമാണ്. റുഖിയയിൽ പ്രാർത്ഥനയ്ക്കും പാരായണത്തിനും അപ്പുറം ഊതുന്ന അതേപോലെ ഉമിനീർ നനച്ച് ഊതുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ കേവലം പ്രാർത്ഥന മാത്രമല്ല റുഖിയ, പ്രത്യുത പ്രാർത്ഥനക്കപ്പുറം ചൊല്ലലിനപ്പുറം ഊതുക അതേപോലെ ഉമിനീർ നനച്ച് ഊതുക തടവുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി റുഖിയയിലുണ്ട് എന്നുള്ളത്, റുഖിയ എന്ത് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഹഖീഖത്ത് യാഥാർത്ഥ്യം എന്ത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം തെളിവുകളിൽ നിന്നാണ് താരിഫ് നിർവചനം മനസ്സിലാക്കേണ്ടത്, ഒരു വസ്തു സംഗതിയുടെ യാഥാർത്ഥ്യവും മനസ്സിലാക്കേണ്ടത്. നിർവചനങ്ങൾ എപ്പോഴും ജാമ്യവും മാന്യവുമായിരിക്കണം. പ്രമാണവചനങ്ങൾ അറിയിക്കുന്ന കാര്യങ്ങൾ ഒരു വസ്തുവിൻ്റെ യാഥാർത്ഥ്യം പറയുമ്പോൾ ആ യാഥാർത്ഥ്യം പറയുന്നതിൽ അടങ്ങിയിരിക്കണം എന്നതിലാണ് ഇക്കാര്യം ഞാൻ സന്ദർഭോചിതമായിട്ട് ഉണർത്തിയത്. റുഖിയ അതിൽ ശറഈയായി നിശ്ചയിക്കപ്പെട്ടതുണ്ട്, ശറഈയായി പാടില്ലാത്തതും ഉണ്ട്. ശറഈയായി പാടുള്ള റുഖിയ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ നിർവഹിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തത്തിനു വേണ്ടി നിർവഹിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി നിർവഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർ നിർവഹിച്ചു. ഉദാഹരണത്തിന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ, അതൊക്കെ വിഷയം ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയുന്ന പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ പാടുള്ള റുഖിയകളുണ്ട്, അതാണ് മശ്റൂആയ റുഖിയ. പാടില്ലാത്തത് ഏതാണ്? അത് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅല ആലി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഉരിദു അലയ്യ റുഖാകും ലാ ബസ ബിർറുഖ മാ ലം യകുൻ ഫീഹി ശിർക്ക്. നിങ്ങളുടെ റുഖിയകൾ എനിക്ക് അവതരിപ്പിക്കുക, ലാ ബസ ബിർറുഖ റുഖിയകൾ കൊണ്ട് കുഴപ്പമില്ല, മാ ലം യകുൻ ഫീഹി ശിർക്ക് അതിൽ ശിർക്കില്ലാത്ത കാലത്തോളം. അപ്പൊ ശിർക്കില്ല എങ്കിൽ അത്തരത്തിലുള്ള റുഖ്യകളൊക്കെ ശറഈൽ അനുവദനീയമാണ്. പണ്ഡിതന്മാർ റുഖ്യ എപ്പോഴാണ് അനുവദനീയമാവുക? തൽ വിഷയത്തിൽ ചില ഷർത്തുകൾ ഉണർത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ കൊണ്ട്, അള്ളാഹുവിന്റെ നാമ വിശേഷണങ്ങൾ കൊണ്ടുള്ള റുഖ്യ, അറബി ഭാഷയിൽ നിർവഹിക്കപ്പെടുന്ന റുഖ്യ, റുഖ്യ സ്വയമേവ ഉപകാരമേവുകയില്ല, അള്ളാഹുവിന്റെ നിശ്ചയത്താലും നിർണയത്താലുമാണ് ഉപകാരം ചെയ്യുക, ഗുണം ചെയ്യുക എന്ന വിശ്വാസം. റുഖ്യ ഒരിക്കലും അത് ഉപകരിക്കില്ല, ഗുണം ചെയ്യുകയില്ല, അങ്ങനെ വിശ്വസിക്കാൻ പാടുള്ളതല്ല. പിന്നെ അള്ളാഹുവിന്റെ നിശ്ചയത്താലും നിർണയത്താലുമാണ് ഫലമുണ്ടാകുന്നത്, ഗുണമുണ്ടാകുന്നത് എന്നാണ് വിശ്വസിക്കേണ്ടത്. അപ്പോ പണ്ഡിതന്മാർ ഉണർത്തിയ ഈ നിബന്ധനകൾ, അതിൽ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ കൊണ്ട് ഉള്ള റുഖ്യ, വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള റുഖ്യ, അതേപോലെ രണ്ടാമത്തെ നിബന്ധന അറബി ഭാഷയിലായിരിക്കുക, ഈ രണ്ട് ഷർത്തിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസം ഉണ്ട്. അപ്പോ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ അല്ലാതെയുള്ള ദുആകൾ കൊണ്ട് ഖുർആനല്ലാത്ത, ശിർക്കില്ലാത്ത പ്രാർത്ഥനാ വചനങ്ങൾ കൊണ്ട് റുഖ്യ നിർവഹിക്കാൻ പറ്റൂലേ? അതേപോലെ അറബി അല്ലാത്ത ഭാഷയിൽ, അനറബി അല്ലാത്ത ഭാഷയിൽ റുഖ്യ നിർവഹിച്ചുകൂടെ? ഈ രണ്ട് ഷർത്തുകൾ, അതിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ മൂന്നാമത്തെ ഷർത്തായ റുഖ്യ, അത് സ്വയമേവ ഉപകരിക്കുകയില്ല, പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ നിർണയത്താലും നിശ്ചയത്താലുമാണ് അതിൽ ഫലമുണ്ടാകുന്നത്, ഗുണമുണ്ടാകുന്നത് എന്ന് വിശ്വസിക്കേണ്ടതുണ്ട്. ആ നിബന്ധനയുടെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഏതായാലും പണ്ഡിതന്മാർ ഉണർത്തിയ ഈ നിബന്ധനകൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് റുഖ്യയുടെ വിഷയത്തിൽ. വിശുദ്ധ ഖുർആൻ കൊണ്ടാവുക, അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ കൊണ്ടാവുക, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വാരിതായിട്ടുള്ള ദിക്റുകൾ കൊണ്ടാവുക, അറബി ഭാഷയിലായിരിക്കുക, അർത്ഥമറിയുന്ന രീതിയിൽ. റുഖ്യയല്ല ഗുണം ചെയ്യുന്നത്, പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ നിശ്ചയത്താലും അള്ളാഹുവിന്റെ തീരുമാനത്താലുമാണ് റുഖ്യയാൽ അതിൽ ഫലമുണ്ടാകുന്നത്, ഗുണമുണ്ടാകുന്നത്. ഈ നിബന്ധനകൾ റുഖ്യയുടെ വിഷയത്തിൽ ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില പണ്ഡിതന്മാർ ഈ മൂന്ന് നിബന്ധനകൾ യോജിച്ചു വന്നതിൽ മാത്രമാണ് അനുവദനീയമായ റുഖ്യ എന്നിവരെ ഉണർത്തിയിട്ടുണ്ട്. എന്നാൽ ശിർക്കിയായ റുഖ്യ അത് ഗൗരവതരമാണ്. അള്ളാഹുവല്ലാത്തവരോടുള്ള രക്ഷാതേട്ടം, അള്ളാഹുവല്ലാത്തവരോടുള്ള സഹായാർത്ഥന, അതേപോലെ തന്നെ ശിർക്കിയായ റുഖ്യക്ക് കുറേ ഇനങ്ങളും തരങ്ങളും ഉണ്ട്. അത്തരം റുഖ്യകൾ അത് പാടില്ലാത്തതാണ്. ഈ അധ്യായത്തിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ നൽകുന്ന ഹദീസ് അത്തരം റുഖ്യകളെ സംബന്ധിച്ചാണ്. ഇന്ന റുഖ വത്തമായിമ വത്തിവലത ശിരിക്കും, തീർച്ചയായും റുഖ എന്ന് പറഞ്ഞാൽ റുഖ്യകൾ, അവിടെ ഉദ്ദേശിക്കുന്നത് ശിർക്കിയായ റുഖ്യകളാണ്. പക്ഷെ അത് ഹദീസിനെ വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ റുഖ്യയുമായി ബന്ധപ്പെട്ടാണ് ഏതാനും കാര്യങ്ങൾ നടത്തിയത്. ഷെയ്ഖ് പറഞ്ഞു, ബാബ് മാ ജാ ഫി റുഖ, റുഖ്യകളുടെ വിഷയത്തിൽ വന്ന അധ്യായം. അപ്പോൾ എന്താണ് റുഖ്യ, അത് മനസ്സിലാക്കാനാണ് ഈ ഒരു ആമുഖം ഇവിടെ ഉണർത്തിയത്. അതേപോലെ തമായിം, തമായിമിന്റെ വിഷയത്തിൽ വന്നതായ അധ്യായവും. തമായിം എന്ന് പറഞ്ഞാൽ തമീമത്തിന്റെ ബഹുവചനമാണ്. തമീമത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശലബ്ധിക്ക് വേണ്ടി, ഉപദ്രവം ചെറുക്കപ്പെടുന്നതിന് വേണ്ടി. ഉപദ്രവം ചെറുക്കപ്പെട്ടും അതേപോലെ തന്നെ ഉദ്ദേശലബ്ധി ഉണ്ടാവുക, ഇങ്ങനെ ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് മനുഷ്യന്മാർ ശരീരാവയവങ്ങളിൽ കെട്ടിബന്ധിക്കുന്ന സംഗതികൾക്കാണ് തമീമത്ത് എന്ന് പറയുന്നത്. അതമ്മ, തമ്മ തുടങ്ങിയ ക്രിയകളിൽ നിന്നാണ് തമീമത്ത്. ആവശ്യപൂർത്തീകരണം, പ്രശ്നം ആവശ്യപൂർത്തീകരണം, എന്തെങ്കിലും ഗുണം കിട്ടലാകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവം ചെറുക്കപ്പെടലാകട്ടെ, ഉപദ്രവം ചെറുക്കപ്പെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഗുണം ലഭിക്കുന്നതിന് വേണ്ടി മനുഷ്യന്മാര് കെട്ടിബന്ധിക്കുന്നതിനാണ് തമീമത്ത് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ തോല് കൊണ്ടായിരിക്കും, ചിലപ്പോൾ നൂല് കൊണ്ടായിരിക്കും, ചിലപ്പോൾ മറ്റു എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടായിരിക്കും. ചിലപ്പോൾ അത് ശരീരത്തിൽ മനുഷ്യന്മാർ കെട്ടിബന്ധിക്കും, ചിലപ്പോൾ വീടുകളിൽ കെട്ടിബന്ധിക്കും, ചിലപ്പോൾ വാഹനങ്ങളിൽ കെട്ടിബന്ധിക്കും. എന്തായാലും കെട്ടിബന്ധിക്കുന്ന രീതിയിൽ മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന, തങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന വസ്തുവകകൾക്ക് തമീമത്ത് എന്ന് പറയും. തമീമത്ത് ശരഅ് നിശ്ചയിക്കാത്ത ഒരു കാരണമാണ്, സബബാണ്. മനുഷ്യന്മാര് തങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി തങ്ങളുടെ ഹൃദയങ്ങൾ അതിന് ബന്ധിക്കുന്നുവെങ്കിൽ അത് ശിർക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് അസ്ബാബുകളെ മനസ്സിലാക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ ഉണർത്തിയിട്ടുണ്ട്. ചില ആളുകൾ വിശ്വാസമൊന്നുമില്ലെങ്കിലും ഒരു മോഡലായി ഫാഷൻ എന്നോണം കെട്ടിബന്ധിക്കുന്നത് കാണാൻ സാധിക്കും പലതും. അത് എലസ് കെട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാവില്ല. പിന്നെയോ ചിലർക്ക് അതൊക്കെ ഒരു ഹരാണ്. യഥാർത്ഥത്തിൽ ഇത്തരം ക്ഷുദ്ര വസ്തുക്കൾ കെട്ടുക എന്നുള്ളത് അന്യമതക്കാരുടെയും അന്യ സംസ്കാരക്കാരുടെയും ഏർപ്പാടായതിനാൽ ഇനി അതിൽ വിശ്വാസമില്ലെങ്കിൽ തന്നെ കെട്ടാൻ പാടുള്ളതല്ല. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ഒരു ജനവിഭാഗത്തോട് സദൃശ്യരാകുന്നവർ അവരിൽപ്പെട്ടവനാണ് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്ഷുദ്ര വസ്തുക്കൾ മനുഷ്യന്മാർ ഉപയോഗിക്കുന്നത് അത് ശറഇന്റെ വീക്ഷണത്തിൽ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബാബു മാജ അഫിർ റുഖാം വത്തമാഇം എന്ന അധ്യായത്തിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി وفي صحيح عن ابي بشير الانصاري رضي الله تعالى عنه انه كان مع النبي صلى الله عليه وسلم في بعض اسفاره فارسل رسولا الا يبقين في رقبه بعير قلاده من وطر او قلاده الا قطعت. ابو بشير الانصاري رضي الله تعالى عنه ان الله صحيح ذكرنا حديثا قلت وفي صحيح عن ابي بشير الانصاري رضي الله عنه അന്നഹു കാന മഅ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം, അബൂബശീറിനിൽ അൻസാരി നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആയിരുന്നു. ഫി ബാദി അസ്വാരിഹി, റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചില യാത്രകളിൽ, റസൂലുള്ളാഹിനോടൊപ്പം ഒരു യാത്രയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഫാർസല റസൂലൻ, അന്നേരം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ചു തന്റെ ദൂതനെ. എന്തിന്? അല്ലാ യബ്ഖയന്ന ഫി റഖബതി ബഈരിൻ, ഒരൊട്ടകത്തിന്റെയും കഴുത്തിൽ ശേഷിക്കരുത്, ഖിലാദത്തും മിൻവത്തർ, നൂലിനാൽ തീർക്കപ്പെട്ട ഒരു ബടവും. ഔ ഖിലാദത്തിന്, അല്ലെങ്കിൽ നൂലിനാലാകട്ടെ മറ്റെന്തിനാകട്ടെ, ഒരു ബടം ശേഷിക്കാൻ പാടുള്ളതല്ല. ഇല്ല ഖുതിഅത്ത്, അത് മുറിക്കപ്പെടാതെ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥിടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോ നൂലിനാൽ ഒട്ടകങ്ങളുടെ കഴുത്തിൽ ബന്ധിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന, തീർക്കപ്പെടുന്നതായ ബടം, അത് മുറിക്കുവാനാണ് കൽപ്പിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ദൂതനെ അതിനാണ് പറഞ്ഞയച്ചത്. കാരണം ജാഹിലിയത്തിൽ അറബികൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈ നൂലിനാൽ തീർക്കപ്പെടുന്നതായ ബടം അത് ഒട്ടകങ്ങളുടെ കഴുത്തിൽ ബന്ധിച്ചാൽ അത് ഒട്ടകങ്ങൾക്ക് സുരക്ഷയാണ്, കണ്ണേറിൽ നിന്നും മറ്റു ഉപദ്രവങ്ങളിൽ നിന്നും ഒട്ടകങ്ങൾക്ക് സുരക്ഷയാണ്. അതിനാലായിരുന്നു അവർ അത്തരം ബടങ്ങൾ കെട്ടിയിരുന്നത്. ചിലർ ഈ ബടത്തിൽ കൂച്ച്, അതേപോലെ തന്നെ പിന്നെ മൃഗങ്ങളുടെ രോമങ്ങൾ, തോലുകൾ, ഇതൊക്കെ എന്ത് ചെയ്യും, അതുകൂടി കെട്ടി കോർത്തും മറ്റൊക്കെ ബന്ധിക്കും. അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ഇത്തരം ബടങ്ങളെ മുറിക്കാൻ പറഞ്ഞു. കാരണം എന്താ? ആളുകളുടെ ഹൃദയങ്ങൾ ഇത്തരം ബടങ്ങളിൽ ബന്ധിക്കപ്പെടുകയാണ്. ഒന്നാമത്, ഉപദ്രവം ചെറുക്കപ്പെടുവാൻ അള്ളാഹു സുബ്ഹാനഹു വതാല നിശ്ചയിച്ച ഒരു കാരണമല്ല ഇത്തരം ബടങ്ങളും കൂച്ചുകളും നൂലുകളൊന്നും. അപ്പൊ ആ വിശ്വാസത്തിൽ അത്തരം ബടങ്ങൾ കിട്ടുക എന്നുള്ളത് ശിർക്കാണ്. ശറഈ നിശ്ചയിച്ചിട്ടില്ലാത്ത കാരണമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ആളുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് മുറിച്ചു മാറ്റാൻ പറഞ്ഞത്. നൂലിനാലുള്ള ഖിലാദത്ത് എന്ന് പറഞ്ഞാൽ അത് അവരുടെ പതിവായിരുന്നു. നൂലുകൊണ്ടായിരുന്നു അന്ന് ആ ഖിലാദത്ത് ഉണ്ടാക്കിയിരുന്നത്. നൂലിന്റെ ഖിലാദത്ത് ബടം മാത്രം മുറിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. പിന്നെയോ, ആളുകൾ ഉപദ്രവം ചെറുക്കപ്പെടുന്നതിന് വേണ്ടി എന്തൊക്കെ കെട്ടിബന്ധിക്കുന്നുവോ അതൊക്കെ മുറിക്കുക എന്നുള്ളതാണ് അവരുടെ പതിവിൽ അന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് റസൂൾ അത് മുറിക്കാൻ വേണ്ടിട്ട് പറഞ്ഞത്. ആ രീതിയിൽ ഇങ്ങനെ ഹദീസിന്റെ ലഫ്ദ് വന്ന് മറ്റൊരു ലഫ്ദിലുള്ളത് ഖിലാദത്തിനില്ലാ കുത്തിയാകത്തെ എന്നാണ്. യാതൊരു ബടവും ഉണ്ടാകരുത് മുറിക്കാതെ. കാരണം ആളുകളുടെ ഹൃദയം അതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണത് മുറിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത്. അപ്പൊ ഒന്നാമത്തെ ഹദീസ് അതാണ്. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതുകൊണ്ടാണ് ഉഫി സഹീഹ് എന്ന് പറഞ്ഞത്. അന അബി ബഷീറിൽ അൻസാരി റളിയല്ലാഹു അൻഹു അന്നഹു കാന മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ബഅദി അസ്ഫാരിഹി ഫഅർസല റസൂലൻ അല്ലാ യബഖയന്ന ഫി റഖബതി ബഈരിൻ ഖിലാദതൻ മിൻ വതരിൻ ഔ ഖിലാദതൻ ഇല്ലാ ഖുതിഅത്. പ്രസ്തുത അധ്യായത്തിൽ രണ്ടാമത്തെ ഹദീസ് وعن ابن مسعود رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول ان الرقى والتمائم والتولة شرك ഇവിടെ ഇന്ന الرقى തീർച്ചയായും റുഖിയകൾ والتمائم തമീമത്തുകൾ വത്തിവല തിവലത്ത് ശിർക്കുൻ ശിർക്കാകുന്നു. അപ്പൊ റുഖാ വത്തമായ്മ വത്തിവലത്ത് ശിർക്കുൻ എന്നത് ജുംല ഖബരിയൻ പ്രസ്താവന വചനം. അതിനു മുന്നിൽ ഇന്ന വന്നാൽ ആശയം ശക്തിപ്പെടുത്താനാണ്. അപ്പൊ ഈ പറഞ്ഞ സംഗതികളുണ്ടല്ലോ, റുഖിയകൾ, അതേപോലെ തമീമുകത്തുകൾ, തിവലത്ത്, ഇതൊക്കെ ശിർക്കാണ് എന്നാ പറഞ്ഞത്. അപ്പൊ ഈ ഹദീസിൽ നമുക്ക് ചില വിഷയങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതെന്താണ്? ഇവിടെ അർറുഖ എന്ന് പറഞ്ഞ് മന്ത്രങ്ങൾ ആമായിട്ടുള്ള പ്രയോഗമാണ്, പൊതുപ്രയോഗമാണ്. നിശ്ചയം മന്ത്രങ്ങൾ ശിർക്കാണെന്ന് പറഞ്ഞത് ശിർക്കുൻ. അപ്പൊ ഏത് മന്ത്രങ്ങളാണ്? ഉദ്ദേശം ശിർക്കൻ മന്ത്രങ്ങളാണ്. എന്തുകൊണ്ട്? ഈ പൊതുപ്രയോഗത്തെ പ്രത്യേകമാക്കുന്ന ഹദീസ് വന്നിട്ടുണ്ട്. ഇവിടെ ഇന്ന റുഖ വതമായിമ വതിവലത്തെ ശിർക്കു എന്ന് പറഞ്ഞപ്പോ മന്ത്രങ്ങൾ, ഏലസുകൾ, തമീമത്തുകൾ, തിവലത്ത്, എന്താണ് തിവലത്ത് തുടർന്ന് പറയുന്നുണ്ട്, ഇതൊക്കെ ശിർക്കാണെന്നാ പറഞ്ഞത്. ഇതിൽ റുഖിയന്റെ വിഷയത്തിൽ അതിനെ പ്രത്യേകമാക്കുന്ന മറ്റ് ഹദീസുകൾ വന്നിട്ടുണ്ട്. തമീമത്തിന്റെയും തിവലത്തിന്റെയും വിഷയത്തിൽ അങ്ങനെ പ്രത്യേകമാക്കുന്ന ഹദീസുകൾ വന്നിട്ടില്ല. അപ്പൊ ഉപദ്രവം ചെറുക്കപ്പെടുന്നതിന് വേണ്ടി ആളുകൾ കെട്ടിബന്ധിക്കുന്നതെല്ലാം ഏലസാണ്, തമീമത്താണ്. അതിൽ ഇന്നത് കെട്ടാൻ പാടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് വന്നിട്ടില്ല. തിവലത്തിന്റെയും വിഷയത്തിൽ അതിനെ പ്രത്യേകമാക്കുന്ന ഒരു ഹദീസ് വന്നിട്ടില്ല. എന്നാൽ റുഖിയ അങ്ങനെയല്ല. ഇന്ന റുഖ എന്ന് പറഞ്ഞാൽ റുഖിയ ശിർക്കാണ് എന്ന് പറഞ്ഞാൽ ചില ഹദീസുകളിൽ ശിർക്കല്ലാത്ത റുഖിയനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞ പൊതുപ്രയോഗം അതിനെ പ്രത്യേകമാക്കുന്ന ചില ഹദീസുകളുണ്ട്. അപ്പൊ എല്ലാ മന്ത്രങ്ങളും ശിർക്കല്ല, പ്രത്യുത ചില മന്ത്രങ്ങൾ ശിർക്കല്ലാത്തതുണ്ട്. അപ്പൊ ഈ ഹദീസിന്റെ ഉമൂമിനെ, പൊതുപ്രയോഗത്തെ ഹാസാക്കുന്ന, പ്രത്യേകമാക്കുന്ന ഹദീസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇത്തരണത്തിൽ മനസ്സിലാക്കണം. അതേതാണ്? ലബ്സ ബിർറുഖ മാലം തകുൻ ശിർക്കൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലബ്സ ബിർറുഖ, റുഖയ കൊണ്ട് കുഴപ്പമില്ല, മാലം തകുൻ ശിർക്കൻ, അത് ഷിർക്കല്ലാത്ത കാലത്തോളം. മറ്റൊരു റിപ്പോർട്ടിൽ മാലം യകുൻ ശിർക്കുൻ എന്നാണ്. അപ്പൊ ഇവിടെ റുഖിയ ഷിർക്കല്ലാത്തടത്തോളം കാലം കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഷിർക്കല്ലാത്ത റുഖിയകളെ ഹാസാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഇന്നർ റുഖ എന്ന് പറയുന്ന പൊതുപ്രയോഗത്തെ ഹാസാക്കിയ വേറെ ഹദീസുകൾ വന്നത് കാരണത്താൽ അൽ ഖുസൂസ് പ്രത്യേകമാക്കിയതിന് മുന്തിപ്പിക്കണം. അപ്പൊ റുഖിയ ഷറഈ ഉണ്ടല്ലോ, ഷറഈയായ റുഖിയ അത് നമുക്ക് നിർവഹിക്കാനുള്ളതാണ്. അറുഖിയ ശിർക്കിയുണ്ട്, ഷിർക്കിയായ റുഖിയങ്ങൾ റുഖിയകൾ അത് നമ്മൾ വർജിക്കേണ്ടതും അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആളുകളോട് ദഅവത്ത് നടത്തേണ്ടതുമാണ്. ഷറഈയായ റുഖിയകൾ നമ്മൾ നിർവഹിക്കുകയും അത് നിർവഹിക്കുവാൻ നമ്മൾ ആളുകളോട് ഉപദേശിക്കുകയും ചെയ്യേണ്ടതുപോലെ തന്നെ ചെയ്യണം. അതേസമയം ഷിർക്കിയായ റുഖിയകൾ അത് നമ്മൾ ഒഴിവാക്കുകയും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആളുകളോട് ഉണർത്തുകയും ചെയ്യേണ്ടതാണ്. ഇന്നർ റുഖ വത്തമായിം, തന്നായിം എന്ന് പറഞ്ഞാൽ ഏലസുകൾ. നമ്മൾ പറഞ്ഞു ഉപദ്രവം ചെറുക്കപ്പെടുന്നതിന് വേണ്ടി, ആളുകൾക്ക് മുറാദ് പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടി കെട്ടിബന്ധിക്കുന്നതെല്ലാം തമീമത്തുകളാണ്. അത് ഏതിൽ നിന്നാകട്ടെ കെട്ടിബന്ധിക്കുന്നത്, ചിലപ്പോ പാടില്ലാത്ത ഷിർക്കിയായ പ്രാർത്ഥനകളും അതേപോലെ ഇസ്തിആദത്തുകൾ, ഇസ്തിഗാസ, ഇതൊക്കെ ഷിർക്കിയായ രീതിയിലുള്ളത് കൊണ്ട് ഇങ്ങനത്തെ അലസുകൾ ഉണ്ടാക്കും. അത് പാടില്ല എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമല്ല. ചിലപ്പോൾ ചിലരെന്ത് ചെയ്യും, ഖുർആൻ ആയത്തുകളും മറ്റൊക്കെ എഴുതി അങ്ങനെ തമീമത്ത് ഉണ്ടാക്കും. പക്ഷെ രണ്ട് തമീമത്തും പാടുള്ളതല്ല. എന്തുകൊണ്ട്? അതിനെ പ്രത്യേകമാക്കുന്ന തെളിവ് ഇല്ലാത്തത് കാരണത്താൽ. രണ്ടിനും ഒരേ ഹുക്കുമല്ലെങ്കിലും രണ്ടും പാടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം റുഖിയയുടെ വിഷയത്തിൽ വന്നതുപോലെ ആമിനെ ഹാസാക്കുന്ന പ്രമാണം തമീമത്തിന്റെ വിഷയത്തിൽ വന്നില്ല എന്നുള്ളതാണ് അതിന് കാരണം. അപ്പോൾ തമായും ഷിർക്കാണ്, അതേപോലെ തിവലത്തും ഷിർക്കാണ്. തിവലത്ത് എന്ന് പറഞ്ഞാൽ തമീമത്തിനെ പോലെ തന്നെ തിവലത്ത് എന്ത് എന്നും ഷെയ്ഖ് തുടർന്ന് പറയുന്നുണ്ട്. അതെന്താ? ആ തമായിമു ഷൈഉം യുഅല്ലഖു അലൽ ഔലാദി യത്തഖൂന ബിഹി അൽ ഐൻ. തമീമത്ത് എന്ന് പറഞ്ഞാൽ ഷൈഉൻ, അതൊരു വസ്തുവാണ്. യുഅല്ലഖു അലൽ ഔലാദ്, അത് കുട്ടികളുടെ മേൽ ബന്ധിക്കപ്പെടും. യത്തഖൂന ബിഹി അൽ ഐൻ, എന്തിനാ ബന്ധിക്കപ്പെടുന്നത്? കണ്ണേറ് സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട്. അപ്പൊ കണ്ണേറ് സൂക്ഷിക്കാൻ കുട്ടികൾക്ക് ബന്ധിക്കുന്ന കാര്യത്തിനാണ് തമീമ എന്ന് പറയുക. എന്നിട്ട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ലാക്കിൻ ഇദാകാന അൽ മുഅല്ലഖു മിനൽ ഖുർആൻ, എന്നാൽ ഖുർആനിൽ നിന്നുള്ളതാണ് മുഅല്ലഖ് എങ്കിൽ, കെട്ടി ബന്ധിക്കപ്പെടുന്നതായ തമീമത്തെങ്കിൽ, ഫഖദ് റഖസ ഫീഹി ബഅദു സലഫ്, അതിൽ ചില സലഫുകൾ, ചില പൂർവികർ ഇളവ് പറഞ്ഞിട്ടുണ്ട്. വബഅദുഹും ലം യുറഖിസ് ഫീഹി, ചിലർ അതിലും ഇളവ് നൽകിയിട്ടില്ല. വജഅലഹു മിനൽ മൻഹിയ അൻഹു, അതും വിരോധിക്കപ്പെട്ടതിലാണ് അവർ ആക്കിയിട്ടുള്ളത്. മിൻഹും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അവരിൽപ്പെട്ട ആള് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണ് തമീമത്ത്? അത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഷെയ്ഉ യുഅല്ലഖു അലൽ ഔലാദി യത്തഖൂന ബിഹിൽ ഐൻ, കണ്ണേറ് സൂക്ഷിക്കുന്നതിന് വേണ്ടി കുട്ടികളിൽ ബന്ധിക്കുന്ന സംഗതിക്കാണ് തമീമത്ത് എന്ന് പറയാം. പേലസ് കിട്ടുന്നതിന്റെ പിന്നെ ഏലസ് കെട്ടുന്നത് എന്തിനാ? അതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ഇവിടെ ഷെയ്ഖ് ഉദ്ദേശിച്ചത്, അത് കണ്ണേറേൽക്കാതിരിക്കാൻ എന്നാണ്. എന്നിട്ട് അദ്ദേഹം ഒരു മസല പറയാണ്, അതെന്താ? ഇദാകാനൽ മുഅല്ലഖു മിനൽ ഖുർആൻ, ഈ കെട്ടിബന്ധിക്കുന്നത് ഖുർആനിൽ നിന്നുള്ളതാണ് എങ്കിൽ, ഫഖദ് റഖസ ഫീഹി ബഅദു സലഫ്, അതിൽ ചില സലഫുകൾ ഇളവ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ആവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. വബഅദുഹും ലം യുറഖിസ് ഫീ, ചിലർ അതിലും ഇളവ് പറഞ്ഞിട്ടില്ല, അതും പാടില്ല. ഖുർആനാണ് എഴുതി കെട്ടുന്നതെങ്കിലും പറ്റൂല. വജഅലഹു മിനൽ മൻഹീ അൻഹു, അതിനെയും അവർ വിരോധിക്കപ്പെട്ടതിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. മിൻഹും ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് അവരിൽ പെട്ടാളാണ് ഇബ്നു മസ്ഊദ്. അപ്പൊ ഇബ്നു മസ്ഊദ് അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖുർആനാണ് എഴുതി കെട്ടുന്നതെങ്കിലും അത് വിരോധിക്കപ്പെട്ടതാണ്, അതിൽ ഇളവില്ല എന്ന വീക്ഷണക്കാരൻ. അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മാത്രമല്ല, ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാരായ ഇമാം ഇബ്രാഹിം ഉന്നഖഈ, അൽഖമ ഇബ്നു ഖൈസ്, ഉബൈദ് സൽമാനി, അറബി ഇബ്നു ഖുസൈബ്, അൽ അസ്വദ് ഇബ്നു യസീദ് തുടങ്ങി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രബലരായ ശിഷ്യന്മാരുടെ ഒക്കെ ശക്തമായിട്ടുള്ള വീക്ഷണം അതാണ്. അത് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. പ്രമുഖരായ പല പണ്ഡിതന്മാരുടെ ഈ വീക്ഷണം ഇതാണ്, ഖുർആൻ ആയാലും അത് എഴുതി കെട്ടാൻ പാടുള്ളതല്ല, അത് തമീമത്തായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ ശക്തമായ അഭിപ്രായം ഉണർത്തിയ സഹാബിയായ പണ്ഡിതനുമാണ്. അതെന്തുകൊണ്ടാണ്? ഇൻഷാല്ലാ അത് ഈ സംസാരം നമ്മുടെ ക്ലാസിന്റെ ഒടുക്കത്തിൽ ഇൻഷാല്ലാ അതിൽ കുറച്ച് ഒന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. തിവലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തിവലത്ത് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി തുടർത്തി പറയുകയാണ്, വത്തിവലത്തു പിന്നെ ഷെയ്ഖ് പറയണ വർറുഖ ഹിയ അല്ലതി തുസമ്മൽ അസായിം. വർറുഖ ഇവിടെ റുഖിയ എന്ന് പറഞ്ഞേ തുടക്കത്തിൽ റുഖ എന്ന് പറഞ്ഞ ഇന്നർ റുഖ, റുഖ എന്ന് പറഞ്ഞാൽ ഹിയ അല്ലതി തുസമ്മൽ അസായിം, അതിനാണ് അൽ അസായിം എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ അതിന് മന്ത്രങ്ങൾ എന്നോ ജപങ്ങൾ എന്നൊക്കെ പറയാം. ഏതായാലും അസായിം എന്ന പേരിൽ അറിയപ്പെടുന്ന സംഗതിയാണ് അർറുഖ. വഖുസ മിൻ ഹദ്ദലീൽ ഖസ മിൻ ഹദ്ദലീൽ മാ ഖലാ മിൻ അശ്ശിർക്ക്, ശിർക്കല്ലാത്തതിനെ തെളിവ് അതിൽ പ്രത്യേകമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഇവിടെ അന്നർറുഖ എന്നുള്ളത് പൊതുപ്രയോഗമാണ്, പക്ഷേ തെളിവ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പൊതുപ്രയോഗത്തെ പ്രത്യേകമാക്കിയിട്ടുണ്ട് ശിർക്കല്ലാത്തത്. അപ്പൊ എന്താണ് ശിർക്കല്ലാത്ത റുഖിയകൾ ആകാവുന്നതാണ്. ഫഖദ് റഖസ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മിനൽ ഐനി വൽ ഹുമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ റുഖിയയിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഏത് വിഷയത്തിൽ? മിനൽ ഐൻ, കണ്ണേറിന് തൊട്ട് റുഖിയ നടത്തുക, വൽഹുമ അല്ലെങ്കിൽ വിഷമബാധയെ ഉണ്ടായാൽ അതിൽ റുഖിയ നിർവഹിക്കുക, അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് വിശദീകരിച്ച പിന്നെ വിശാലമായിട്ടുള്ള ഒരു ഹദീസിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഹുസൈബ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ ആ ഭാഗം വിശദീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇന ഹുമ വിഷബാധ, അതേപോലെ ഐൻ കണ്ണേറ് എന്നീ വിഷയങ്ങളിൽ റുഖിയക്ക് ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ടിട്ട് ഉണർത്തിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഹുമയുടെയും വിഷബാധയുടെയും അതേപോലെ തന്നെ ഐൻ കണ്ണേറിന്റെയും വിഷയത്തിൽ മാത്രമാണ് റുഖിയ എന്നുള്ളതല്ല, അങ്ങനെ ആരും മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. കാരണം എന്താ? അത് അതിന്റെ ഗൗരവം പരിഗണിച്ചിട്ടാണ്, കണ്ണേറിൽ നിന്നും അതേപോലെ തന്നെ വിഷബാധയും അതിന്റെ ഗൗരവം പരിഗണിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അതിലാണ് റുഖിയ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതല്ലാത്ത വിഷയത്തിലും റുഖിയകൾ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ സിഹ്റു ബാധയുമായി ബന്ധപ്പെട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിച്ചതായ റുഖിയ, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മരണാസന്നനായ വേളയിൽ, പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസമുണ്ടായ വേളയിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ നിർവഹിച്ചതായ റുഖിയ, അതേപോലെ തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹസൻ ഹുസൈൻ കുട്ടികൾക്ക് പിന്നെ എപ്പോഴും നിർവഹിക്കാറുണ്ടായിരുന്ന ഉഊദുകും ബി കലിമാത്തില്ലാഹി തമാത് മിൻകുലി ഷൈത്താനി മുഹമ്മ മിൻകുലി ഐനി ലാമ തുടങ്ങിയതായ റുഖിയകൾ, അതൊന്നും പിന്നെ കണ്ണേർ ബാധിച്ചതിനെ തുടർന്നോ അല്ലെങ്കിൽ പിന്നെ വിഷബാധ ഉണ്ടായതിനെ തുടർന്നോ മാത്രമല്ലല്ലോ. അപ്പോ പിന്നെ ഇവക്ക് വേണ്ടി മാത്രമല്ല, ചില ഹദീസുകളിൽ ചില അസറുകളിൽ ഇവക്ക് വേണ്ടിയാണ് റുഖിയുള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവത്തെ പരിഗണിച്ചിട്ടും അതിന്റെ ഉപദ്രവത്തിന്റെ കാഠിന്യത്തെ കണക്കിലെടുത്തുമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഇത്തരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വത്തിവലത്തു, എന്താ ഈ തിവലത്ത് എന്ന് പറഞ്ഞാൽ, ഷൈഉൻ യസ്നഉനഹു യസ്അമൂൻ അന്നഹു യുഹിബ്ബു യുഹബ്ബുൽ മർഅത ഇലാ സൗജിഹ വറജുൽ ഇലാ മർഅതിഹി. അതായത് ഭാര്യ ഭർത്താക്കന്മാർക്ക് അന്യോന്യം സ്നേഹമുണ്ടായിട്ട് ചെയ്തിരുന്നതായ ഒരു സംഗതിയാണ് തിവലത്ത് എന്ന് പറഞ്ഞത്. ഭാര്യക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും സ്നേഹം മൂക്കാൻ ചെയ്തിരുന്നതായ ഒരു സംഗതിയാണ് തിവലത്ത്. അത്ഫ് അതേപോലെ തന്നെ സർഫ് എന്നൊക്കെയാണ് അതിന് പറഞ്ഞിരുന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അടുപ്പുണ്ടാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ചില വേലത്തരങ്ങൾ നിർവഹിക്കും. മരണക്കാരെ സമീപിച്ചിട്ടാണ് ഇത് ചെയ്യാറുള്ളത്. മരണക്കാരാണ് നിർവഹിച്ചു കൊടുക്കാറുള്ളത്. സിഹറിന്റെ ഗണത്തിൽ എണ്ണപ്പെടുന്നതാണ് ആത്തഫ് സറഫ് എന്ന് പറഞ്ഞിട്ട് പരസ്പരം പ്രേമം സ്നേഹവും പിന്നെ കൂട്ടാനും ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് തെറ്റ് പിന്നെ നന്നാക്കാനും ചിലത് തെറ്റിക്കാനും ചെയ്യുന്ന ഏർപ്പാടുണ്ട്. ഏതായാലും സ്നേഹമുണ്ടാക്കുന്ന വിഷയത്തിൽ തിവലത്ത് മരണക്കാരിലൂടെ അറബികൾ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ അത് ഷിർക്കിന്റെ ഗണത്തിൽ എണ്ണിയത്. റുഖ്യന്റെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞു അത് പൊതുപ്രയോഗമാണെങ്കിലും അതിൽ ഇളവുള്ള ഭാഗമുണ്ട് തെളിവ് വേറെ വന്നതുകൊണ്ട്. എന്നാൽ തിവലത്തിന്റെ വിഷയത്തിൽ ഇളവില്ല. എന്നാൽ തിവലത്ത് മുഴുവൻ ഷിർക്കാണെന്നർത്ഥം. അത് ചെയ്യാൻ പാടില്ലാത്ത ഗൗരവമേറിയ പാപമാണ്, വൻ പാപമാണ്, അത് ഷിർക്കാണ്. കാരണം അതിന്റെ വിഷയത്തിൽ ഇളവ് പറയപ്പെട്ടിട്ടില്ല. ഏതുപോലെ തമീമത്തിന്റെ വിഷയത്തിൽ ഇളവില്ല എന്നതുപോലെ തന്നെ. അപ്പൊ തമീമത്തും തിവലത്തും അത് ഷിർക്കാണ്, അത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതിൽ പിന്നെ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ എന്താണ് തിവലത്ത് എന്നുള്ളത് മനസ്സിലായി. ഇനി ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി തുടർത്തി പറയുന്നത് വൻ അബ്ദില്ല ഇബ്നു ഉഖൈമിൻ മർഫുഅൻ ഇന്നമൻ തഅല്ലക ഷൈഅൻ ഉഖില ഇലൈഹി ഇന്നർത്തിവലത്തെ ശിരിക്കുൻ എന്നുള്ളത് ഇമാ അബു അഹമ്മദിന്റെയും അബൂദാവൂദിന്റെയും റിവായത്താണ്. ഹദീസ് ആ വിഷയത്തിൽ സഹീഹാണ്. അബ്ദുല്ലാഹി ബിൻ ഉഖൈം റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ ഇന്നമൻ തഅല്ലക ഷൈഅൻ ഉഖില ഇലൈഹി ഇന്നമൻ തീർച്ചയായും വല്ലവനും തഅല്ലക ഷൈഅൻ വല്ലതും അവൻ ബന്ധിച്ചാൽ ഉഖില ഇലൈഹി അവൻ അതിലേക്ക് ഏൽപ്പിക്കപ്പെടും. ഇത് റവാഹു അഹ്മദ് വത്തിർമുദി. ഇമാം തിർമുദിയും ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. പ്രസ്തുത ഹദീസിനെ പണ്ഡിതന്മാർ ഹസൻ എന്ന നിലക്ക് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉഖൈം റളിയല്ലാഹു തആല അനു പ്രയാസപ്പെട്ട് കിടക്കുന്ന ഒരു അവസരത്തിൽ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ് വല്ലതും കെട്ടിബന്ധിച്ചൂടെ എന്നുള്ളത് ചിലർ പറഞ്ഞു എന്നാണ്. അപ്പോൾ അദ്ദേഹം അതിനെ ശക്തമായിട്ട് എതിർക്കുകയുണ്ടായി. മൻ തഅല്ലക ഷൈഅൻ വല്ലവരും വല്ലതിനെയും കെട്ടിയാൽ ഉഖില ഇലൈഹി അവൻ അതിലേക്ക് ഏൽപ്പിക്കപ്പെടും എന്നാണ്. എന്നാണ് അവൻ അള്ളാഹു സുബ്ഹാനഹു വതാല കയ്യൊഴിക്കും. അവൻ എന്താണോ കെട്ടിയത് അതിലേക്ക് അവൻ്റെ കാര്യം ഏൽപ്പിക്കപ്പെടും. നൂലാണെങ്കിൽ നൂല്, ഏലസ് ആണെങ്കിൽ ഏലസ്, മറ്റെന്തെങ്കിലുമാണ് അവൻ കെട്ടിയത് എങ്കിൽ അവനെ അള്ളാഹു കയ്യൊഴിക്കുകയും കെട്ടിയതിലേക്ക് ഏൽപ്പിക്കപ്പെടുകയും ചെയ്യും എന്നുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഈ വചനത്തിലുള്ളത്. അതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉഖൈം തന്നോട് പറഞ്ഞവരോട് ഉണർത്തുകയുണ്ടായത്. ഇവിടെ ഈ ഹദീസിന്റെ പ്രയോഗം മൻ എന്നുള്ളത് ഷർത്തിയയാണ്. ആ ഷർത്തിന് ശേഷമാണ് തഅല്ലക ഷൈഅൻ എന്നുള്ള നക്കീറ വന്നത്. നഫീന്റെയോ ശിബിഹ് നഫീന്റെയോ സിയാഖിൽ നക്കീറ വന്നാൽ ഉമൂമിന്റെ മാനയെ ഇഫാദത്ത് ചെയ്യും എന്നാണ് വ്യാകരണത്തിൽ പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ ഇവിടെ മൻ എന്ന ഷർത്തിന് ശേഷം ഷൈഅൻ എന്നുള്ള നഫി വന്ന നക്കീറ വന്നപ്പോൾ കെട്ടിബന്ധിക്കുന്നത് എന്തുമാകട്ടെ എന്നർത്ഥായി. അപ്പോ വല്ലതും കെട്ടിബന്ധിച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കെട്ടിബന്ധിക്കുന്നതിനാണ് നമ്മൾ തമീമത്ത് എന്ന് പറയാന്ന് പറഞ്ഞത്. തമീമത്ത് ഇനി എന്തിനാലുള്ളതാകട്ടെ, അത് കെട്ടിബന്ധിക്കുന്നത് ഷിർക്കിന്റെ വചനങ്ങളും അതേപോലെ തന്നെ ഷിർക്കിന്റെ പ്രാർത്ഥനകളും ഇസ്തിആദയൊക്കെ ഉള്ളതാണെങ്കിൽ കടുത്ത ഗൗരവമായി. ഷിർക്കാണ് കെട്ടിബന്ധിക്കുന്നത്, അള്ളാഹു അവനെ കൈയൊഴിക്കും. അതേസമയം ചിലർ പറഞ്ഞല്ലേ ഖുർആൻ കൊണ്ടാണ് തമീമത്ത് തീർക്കുന്നത് എങ്കിൽ കെട്ടാൻ ഇളവുണ്ട്. ഷൈഅൻ എന്നുള്ള പ്രയോഗം വന്നപ്പോൾ ഒന്നും കെട്ടിബന്ധിക്കാൻ പാടില്ല എന്ന ഒരാശയം ഒന്ന് കിട്ടി. മൻ തഅല്ലക ഷൈഅൻ ഉഖില ഇലൈഹി. അപ്പോ ഹുക്മിൽ വ്യത്യാസമുണ്ടെങ്കിലും യാതൊന്നും കെട്ടിബന്ധിക്കാൻ പാടില്ല. രക്ഷക്കായി, മോക്ഷത്തിനായി, പ്രയാസം നീങ്ങുന്നതിനായി, ഗുണം നേടുന്നതിനായി, ഉപദ്രവം പോകുന്നതിനായി എന്നത് ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇമാം അഹ്മദും ഇമാം അബൂദാവൂദും റിവായത്ത് ചെയ്യുന്നതായ പ്രസ്തുത ഹദീസ്. അതിനെ പണ്ഡിതന്മാർ തെളിവിനെടുക്കാവുന്ന ഹദീസായി ഹസന്റെ ദർജയിൽ ഷെയ്ഖ് അൽബാനിയെ പോലുള്ളവർ അതിനെ എണ്ണിയിട്ടുണ്ട്. ഏതായാലും അപ്പോ ഇന്നമൻ തഅല്ലഖ ശൈഇൻ ഉകില ഇലൈഹി, തുടർന്ന് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്ന ഹദീസ് വറവ അഹ്മദു അൻ റൈഫിഇൻ ഖാൽ ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ റൈഫിഇ ലഅന്ന الحياه تطول بك فاخبر الناس ان من اقد لحيته او تقلد وترا وترا او استنجى برجيع دابه او عظم فان محمدا بريء منه. امام احمد الرويفعي لنا روايه جينا حديثا مسند അദ്ദേഹം പറയുകയാണ്, ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, യാ റുവൈഫിഉ റുവൈഫിഉ ലഅല്ല അൽഹയാത തതൂലു ബിക്, ലഅല്ല അൽഹയാത തതൂലു ബിക് എന്ന് പറഞ്ഞാൽ എന്താ, താങ്കൾക്ക് ദീർഘായുസ് ഉണ്ടാവുന്ന അർത്ഥം, ജീവിതം താങ്കളെയും കൊണ്ട് നീളും എന്നാൽ കുറെ കാലം നിങ്ങൾ ഇനിയും ജീവിക്കും എന്നർത്ഥം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിൽക്കാലക്കാരോട് പറയുവാനുള്ള ഒരു സന്ദേശം റുവൈഫിഉനെ ഏൽപ്പിക്കാണ്. ഫഅഖ്ബിറിന്നാസ്, അതിനാൽ താങ്കൾ ജനങ്ങളോട് പറയണം, അന്നമൻ അഖദ ലിഹ്യതഹു, വല്ലവരും തങ്ങളുടെ താടി ബന്ധിച്ചാൽ, ഔ തഖല്ലദ വത്രൻ, അല്ലെങ്കിൽ നൂലിനാലുള്ള ബടം കെട്ടിയാൽ, അല്ലെങ്കിൽ മലമൂത്ര വിസർജന ശുദ്ധീകരണം നടത്തി, ബിറജിഇദാബത്തിൻ മൃഗങ്ങളുടെ ചാണകം കൊണ്ട്, ഔ ആദുമിൻ അല്ലെങ്കിൽ എല്ലുകൊണ്ട്, അത്തരം ആളുകളോട് പറയേണ്ടത് മുഹമ്മദൻ ബരിഉമ്മിൻഹു, തീർച്ചയായും മുഹമ്മദ് അവരിൽ നിന്ന് നിരുത്തരവാദിയാകുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എന്താണ് റുവൈഫിഉനോട് താൻ ജീവിക്കുന്ന നാളുകളിൽ കാണുന്ന ശേഷക്കാരോട് ആളുകളോട് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അന്നമൻ അഖദ ലിഹ്യതഹു, വല്ലവരും തങ്ങളുടെ താടി ബന്ധിച്ചാൽ, താടി ബന്ധിക്കുക എന്നുള്ളൊരു ഏർപ്പാടുണ്ടായിരുന്നു അറബികൾക്ക്. താടി ഇങ്ങനെ ബന്ധിക്കും, എന്തിന്? ചിലപ്പോൾ കണ്ണേറേൽക്കാതിരിക്കാൻ. ചില പണ്ഡിതന്മാർ പറഞ്ഞില്ല, അത് അമുസ്ലിമീങ്ങളുടെ ആചാരമാണ് താടി കെട്ടുക എന്നുള്ളത്. അപ്പൊ അന്യരോടുള്ള സാദൃശ്യരായിക്കൊണ്ട് അങ്ങനെ താടി ബന്ധിക്കുക, അങ്ങനെ ചെയ്താൽ, ഔ തഖല്ലദ വത്രൻ, തഖല്ലദ വത്രൻ എന്ന നൂലിനാലുള്ള ബടം കാലികളുടെ കഴുത്തിൽ, ഒട്ടകങ്ങളുടെ കഴുത്തിൽ കെട്ട്. അങ്ങനൊരു പതിവ് അറബികൾക്കുണ്ടായിരുന്നു, അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. അവിസ്തൻജ ബി റജി ഇദാബത്തിൻ, അല്ലെങ്കിൽ മൃഗത്തിന്റെ ചാണകം കൊണ്ട് മലമൂത്ര വിസർജനം ശുദ്ധിയാക്കുക, ഔ അളുമിൻ, ഇപ്പൊ നമ്മൾ ടിഷ്യൂ ഉപയോഗിച്ച് കല്ല് ഉപയോഗിച്ചൊക്കെ മലമൂത്ര വിസർജനം ശുദ്ധിയാക്കൂലേ, ഇസ്തിജിമാർ എന്ന് പറയും. വെള്ളം ഉപയോഗിച്ചാണെങ്കിൽ ഇസ്തിഞ്ച, അതാണ് അതിന്റെ പൊതുപ്രയോഗം. കൂടുതലായിട്ട് ചിലപ്പോ ഇനി എല്ലോ അല്ലെങ്കിൽ വെള്ളമല്ലാത്ത ഉപയോഗിക്കുന്നതിന് ഇസ്തഞ്ച എന്ന് പറയും. ഇപ്പൊ ഈ ഹദീസിന്റെ ലഫ്ദിൽ വന്ന പോലെ അവിസ്തഞ്ച ബിറജി ഇദാബത്തിന് വാമ്പുമിൻ, മലമൂത്ര ശുദ്ധീകരണം നടത്തി മൃഗങ്ങളുടെ എല്ലുകൊണ്ട് അല്ലെങ്കിൽ ചാണകം കൊണ്ട്. ഫഇന്ന മുഹമ്മദൻ ബരീഉമിനു, കാരണം മുഹമ്മദ് അത്തരക്കാരിൽ നിന്ന് നിരുത്തരവാദിയാവുന്നു. എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരായിട്ടൊരു ബന്ധമല്ല എന്നറിയിക്കാനാണ് പറഞ്ഞത്. അപ്പോ കണ്ണേറേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് താടി കെട്ടുക, ശറഅ നിശ്ചയിച്ചൊരു കാരണമല്ല അത്. പിന്നെ ആളുകൾക്ക് അത് കെട്ടിയിട്ടുണ്ട് എങ്കിൽ കണ്ണേറേൽക്കൂല എന്നുള്ളൊരു വിശ്വാസമാണ്, അവരുടെ ഹൃദയം ബന്ധപ്പെട്ടെടുക്കുന്നത് അതിലാണ്. അതേപോലെ തന്നെ നൂലിനാലുള്ള ബടം, നൂലിനാലുള്ള ബടം എന്ന് പറഞ്ഞ നൂലിനാലുള്ള ബടായിരുന്നു അന്ന് ആളുകൾ ഉപയോഗിച്ചിരുന്നത്. അത് കെട്ടിയിട്ടുണ്ടെങ്കിൽ കണ്ണേറേൽക്കൂല, അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു അവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം തഖല്ലദ വത്രൻ എന്നുള്ളത് പറയുന്നത്. അത് അതിന് മാത്രം ബാധകാവില്ല, ആരുടെയൊക്കെ ഹൃദയമാണ് ഈ രീതിയിൽ ഇത്തരം വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ളത്. അവർക്കൊക്കെ ഈ ഹുക്മ് ബാധകൾ. എല്ലുകൊണ്ട്, മൃഗങ്ങളുടെ എല്ലുകൊണ്ട്, അല്ലെങ്കിൽ അതേപോലെ തന്നെ പിന്നെ ചാണകം കൊണ്ട് ഇസ്തിഞ്ചാ നടത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഇല്ലത്ത് എന്താ? അത് വിരോധിക്കാനുള്ള കാരണം ജിന്നുവർഗത്തിന്റെ ഭക്ഷണമാണ് മൃഗങ്ങളുടെ ചാണകവും അതേപോലെ തന്നെ എല്ലും. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാമിൽ നമ്മൾ മലമൂത്ര വിസർജ്ജനം ശുദ്ധിയാക്കുമ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. ആ രീതിയിൽ മലമൂത്ര വിസർജ്ജനം ഇത്തരം വസ്തുക്കൾ കൊണ്ട് ചെയ്യാൻ പാടില്ല, കാരണം അത് ജിന്നുവർഗത്തിന്റെ ഭക്ഷണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവരായിട്ട് ബന്ധമല്ല. ഫൈന്ന മുഹമ്മദൻ ബരീഉൻ മിൻഹു, അങ്ങനെ ചെയ്യുന്നവരിൽ നിന്ന് റസൂലുള്ളാഹ് ബരീ ആകുന്നു, നിരുത്തരവാദിയാകുന്നു. ഇതാണ് പ്രസ്തുത ഹദീസിന്റെ അർത്ഥം. അപ്പൊ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി തുടർന്ന് കൊണ്ടുവന്നത് ഈ ഹദീസിനെയാണ്, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. പിന്നീട് രണ്ട് അസറുകളാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവരുന്നത്. ഒന്ന്, വാൻ സഈദ് ബിൻ ജുബൈരിൻ റളിയല്ലാഹു തആല അൻഹു ഖാല, സഈദ് ബിൻ ജുബൈരിൻ ഖാല മൻ ഖത തമീമത മിൻ ഇൻസാനിൻ കാന കാദില റഖബ. സയ്യിദ് ഇബ്നു ജുബൈർ, സയ്യിദ് ഇബ്നു ജുബൈർ എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അദ്ദേഹം പറയുകയാണ്, ഇബ്നു അബ്ബാസിന്റെ ശിഷ്യൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം താബിഈ പണ്ഡിതനാണ്, മുതിർന്ന താബിഈ പണ്ഡിതനാണ് സയ്യിദ് ഇബ്നു ജുബൈർ. സഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അദ്ദേഹം എന്താ പറയുന്നത്? മൻ ഖതഅ തമീമതൻ, വല്ലവരും വല്ല ഏലസും മുറിച്ചാൽ, മിൻ ഇൻസാനിൽ, ഒരു മനുഷ്യനിൽ നിന്ന്, കാനക അദില റഖബ, കാന പ്രസ്തുത കർമ്മമായി, കാതിലി റഖബത്തിൻ, ഒരു അടിമയെ മോചിപ്പിച്ചതുപോലെ. അപ്പൊ ഒരാളുടെ മേത്തൊരു ഏലസ്, മൻ ഖത തമീമത്തൻ, ഒരാൾ ഒരു ഏലസ് മുറിച്ച്, തമീമത്ത് മുറിച്ച്, തമീമത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ആ പ്രയോഗം കണ്ടില്ലേ, അതിനി എന്തിനാലുള്ളതാകട്ടെ, ഷിർക്കാൻ മന്ത്രങ്ങളുള്ളതായാലും ഷിർക്കുള്ളതായാലും അല്ലാത്തതായാലും ഉപദ്രവം ചെറുക്കപ്പെടുന്നതിന് വേണ്ടി കെട്ടിബന്ധിച്ചത്, വല്ലവരും മുറിച്ചൊഴിവാക്കിയാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മേത്ത് നിന്ന് മുറിച്ചൊഴിവാക്കിയാൽ, കാന ആ കർമ്മം, അതിന്റെ പ്രതിഫലം പറയാണ്, കാതിൽ ഇറക്കബത്തിൻ, ഒരടിമയെ മോചിപ്പിച്ച പോലെയാണെന്നാണ്. ഒരടിമനെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അടിമമോചനത്തിന്റെ മഹത്വമാണത്. ദീനുൽ ഇസ്ലാമിൽ വലിയ പുണ്യകർമ്മമാണ് അടിമകളെ മോചിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ആ അതിനുള്ള പ്രതിഫലം ഒരേലസ് മുറിക്കുന്നവനുണ്ട് ഒരു മനുഷ്യന്റെ മേത്ത് നിന്ന് എന്നാണ് സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു റഹ്മഹുള്ള ഉണർത്തുന്നത്. സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഗവേഷണത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ നിന്ന് പറയുന്ന ഒരു വാക്കല്ലത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ശിഷ്യനാണ്. അപ്പോ ഈ അസറിന് മുർസലായ ഹദീസിന്റെ ഹുക്മുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇമാം മാലിക്കിനെ പോലുള്ള, ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ പോലുള്ളതായ പണ്ഡിതന്മാർ, അതേപോലെ തന്നെ ഇമാം അബു ഹനീഫത്തുൻ റഹ്മാനെ പോലുള്ളതായ പണ്ഡിതന്മാർ മുർസല് കൊണ്ട് തെളിവെടുക്കാമെന്ന വീക്ഷണക്കാരനാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ചില നിബന്ധനകളുടെ വെളിച്ചത്തിൽ മുർസല് കൊണ്ട് അമലെടുക്കാം എന്നുള്ള വീക്ഷണക്കാരനാണ്. ഏതായാലും സയ്യിദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ അസർ, അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള പിന്നെ അധ്യാപനമാണ് അദ്ദേഹത്തിന്, അത് തെളിവെടുക്കാവുന്ന ഒരു വചനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലിയ പുണ്യമുള്ള സംഗതിയാണ് ഒരു ഈ ഷിർക്ക് ചുമന്ന് നടക്കുന്ന മനുഷ്യന്മാരുടെ മേത്ത് നിന്ന് അതിനെ മുറിച്ചു മാറ്റുക എന്നുള്ളത്. അതേപോലെ പിന്നീട് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് തൗഹീദിൽ നൽകുന്നത്, മൻ ഖത തമീമത മിൻ ഇൻസാനിൻ കാനക ഉഴുതിലി റഖബത്തിന് എന്ന് പറഞ്ഞേ, അത് റവാഹു വക്കീഉൻ, വക്കീഉ ബിൻ അൽജറാഹ് ആണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വലഹു അൻ ഇബ്രാഹീമ ഖാല കാനു യക്റഹൂന തമായിമ കുല്ലഹ മിനൽ ഖുർആനി വമിൻ ഗൈറിൽ ഖുർആൻ. വലഹു അൻ ഇബ്രാഹിം, വലഹു അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ വക്കീലുണ്ട്, ഇമാം വക്കീൽ ഇബ്നുൽ ജറാഹിനുണ്ട്. അൻ ഇബ്രാഹിമ, ഇബ്രാഹിമിൽ നിന്ന്, ഇബ്രാഹിം എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശം ഇബ്രാഹിമുൻ നഖഈ, ഇബ്രാഹിമുൻ നഖഈ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ശിഷ്യനാണ്, കൂഫയിലെ പണ്ഡിതനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആലന്നു. അദ്ദേഹം കൂഫയിലായിരുന്നു പിൽക്കാലത്ത്. അദ്ദേഹത്തിന് കൂഫയിൽ കുറെ ശിഷ്യന്മാരുണ്ട്. അവരിൽ പ്രബലനാണ് ആര്? ഇബ്രാഹിമുൻ നഖഈ റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്രാഹിമുൻ നഖഈ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ശിഷ്യനാണ്, പ്രബല ശിഷ്യൻ. അദ്ദേഹം പറയുകയാണ്, ഇബ്രാഹിമുൻ നഖഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അത് വക്കീ ഇബ്നുൽ ജറാഹ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്താ പറയുന്നത്? കാനു യക്റഹൂന തമായിം, കാനു അവർ ആയിരുന്നു, യക്റഹൂന തമായിം തമായിമുകളെ അവർ വെറുത്തിരുന്നു, കുല്ലഹ എല്ലാത്തിനെയും, മിനൽ ഖുർആൻ ഖുർആൻ കൊണ്ടുള്ളതാകട്ടെ, വമിൻ ഗൈറിൽ ഖുർആൻ ഖുർആൻ അല്ലാത്തതാകട്ടെ. അപ്പൊ ഖുർആൻ എഴുതിക്കട്ട, ഖുർആൻ അല്ലാത്തത് എഴുതിക്കട്ട, ഇതിനെയെല്ലാം അവർ വെറുത്തിരുന്നു എന്നാണ്. കാനു അവർ വെറുത്തിരുന്നു, അവർ വെറുത്തിരുന്നു എന്നുള്ള അവർ ആരാ? അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാർ ആരൊക്കെ? ഇബ്രാഹിം നഖഈയോടൊപ്പം ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാര് അത് അൽഖമ ഇബ്നു ഖൈസ്, അതേപോലെ അൽ അസ്വദ് ഇബ്നു യസീദ്, അതേപോലെ തന്നെ റബീ ഇബ്നു ഖുസൈം, ഉബൈദ അസൽമാനി തുടങ്ങിയ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാർ. അവര് കാനു യക്റഹൂൻ, ഈ കറാഹത്തിനെ സലഫുകളിലേക്ക് ചേർക്കുമ്പോൾ കറാഹത്തിന് അവിടെ തഹ്രീമിന്റെ മാനയാണ്. കാനു യക്റഹൂൻ എന്നാല് ഹറാമായത് കാരണത്താൽ അവര് വെറുത്തിരുന്നു. അവിടെ കറാഹത്ത്, കറാഹത്ത് തഹ്രീമാണ്. അപ്പൊ പൂർവികരിലേക്ക് ഈ കറാഹത്തിനെ ചേർക്കുമ്പോൾ അത് തഹ്രീമിന്റെ മാനയിലാണ്, ഉദ്ദേശത്തിലാണ് എന്നുള്ളത് നമ്മൾ ഈ തരുണത്തിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഖുർആൻ കൊണ്ടുള്ളതാകട്ടെ, ഖുർആൻ അല്ലാത്തത് കൊണ്ടുള്ളതാകട്ടെ, തമീമത്തുകളെ നിഷിദ്ധമായിട്ടായിരുന്നു അവർ കണ്ടിരുന്നത്. ഇതാണ് ഇബ്രാഹിം നഖഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, വക്കീൽ ഇമാം വക്കീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പിന്നെ ഈ അധ്യായത്തിനൊടുവിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്രാഹിം നഖഈയിൽ നിന്നുള്ള അസറാണ് നൽകിയിട്ടുള്ളത്. അതിൽ അറിയിക്കുന്നത് ഖുർആൻ കൊണ്ടായാലും അല്ലാത്തത് കൊണ്ടായാലും തമീമത്ത് വിരോധിക്കപ്പെട്ടതാണ്, തമീമത്ത് പാടുള്ളതല്ല. ഇവിടെ ഖുർആൻ എഴുതി കെട്ടുന്ന വിഷയത്തിൽ പൂർവികരിൽ ചിലർക്ക് വീക്ഷണ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു. അതായത് ചിലർ അതിലെ ഇളവ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇബ്നു മസ്ഊദിനെ പോലുള്ള പ്രമുഖരായ സഹാബികൾ അതും പാടില്ല എന്നുള്ള പക്ഷക്കാരനാണ്, വിരോധിക്കപ്പെട്ടതായി പറയുന്ന പണ്ഡിതനാണ് എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു. ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ചില സലഫുകൾ അതിലിളവ് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അതുകൊണ്ട് അനുബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണ് ചില സലഫുകൾ? അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസിലേക്കൊക്കെയാണ് ആ അഭിപ്രായം ചേർക്കപ്പെടുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറഞ്ഞു ഇന്നർ റുഖ വത്തമായും, തീർച്ചയായും റുഖിയകളും തമായും തമീമത്തുകളും തിവലത്തും ഷിർക്കാണ് എന്ന് പറഞ്ഞേ. റുഖിയന്റെ വിഷയത്തിൽ ആ പൊതുപ്രയോഗത്തെ പ്രത്യേകമാക്കുന്ന തെളിവ് വന്നിട്ടുണ്ട്. അപ്പൊ ഷിർക്കില്ലാത്ത റുഖി അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തമീമത്തിന്റെയും തിവലത്തിന്റെയും വിഷയത്തിൽ ആ പൊതുവിധി അതിനെ പ്രത്യേകമാക്കുന്ന തെളിവൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ തമീമത്തുകളും എല്ലാ തിവലത്തും പാടില്ല എന്നുള്ളത് നമുക്ക് ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഖുർആൻ ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ചില വിഷയങ്ങൾ അതിൽ ഇളവുണ്ട് എന്ന് പറഞ്ഞാൽ ചില വിഷയങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞു ഒരു തമീമത്ത് മുറിച്ചു മാറ്റുന്നതിന്റെ പ്രതിഫലം, തമീമത്ത് മുറിച്ചു മാറ്റുന്നതിന്റെ പ്രതിഫലം എന്താ? ഒരു അടിമയെ മോചിപ്പിക്കുന്ന പ്രതിഫലമുള്ള കാര്യമാണെന്നാണ്. അപ്പോ ഖുർആൻ കൊണ്ടുള്ളത് ആയാൽ ഇളവുണ്ട് എന്ന് പറഞ്ഞാലേ ആളുകൾക്കുണ്ടല്ലോ ഈ തിന്മയെ എതിർക്കുന്ന വിഷയത്തിൽ ലാഘവത്വം വരും. കാരണം അത് ഖുർആന്റേതാണോ അല്ലേ, അതിൽ ലാഘവത്വം വരും. അപ്പോ ആ തിന്മയെ എതിർക്കുന്ന വിഷയത്തിൽ ആളുകൾ അമാന്തിക്കുന്നൊരവസ്ഥ ഉണ്ടാകും എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. പിന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖുർആൻ കൊണ്ടുള്ളതാണോ അല്ലാത്തതാണോ അങ്ങനെയുള്ള വേർതിരിവൊന്നും ഉണ്ടാവില്ല. ഏത് തന്നെ ആയാലും അവരുടെ ഹൃദയങ്ങൾ ഈ ഏലസായിട്ട് പൂണ്ടുപിടിക്കും. മാത്രവുമല്ല ഖുർആൻ കെട്ടിബന്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ വേറെയും കുറെ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അവഹേളിക്കപ്പെടുന്ന, അതേപോലെ തന്നെ അത് നിസ്സാരമാക്കപ്പെടുന്നതായ സ്ഥിതിവിശേഷങ്ങൾ സംജാതമാകും. ഏലസ് കിട്ടുന്ന മനുഷ്യന്മാര് പല കാര്യങ്ങൾക്കും കർമ്മങ്ങൾക്കും വിധേയരാകും, പല സ്ഥലങ്ങളിലും അവർ കയറി ഇറങ്ങും. ഇങ്ങനെ നജസുള്ള സ്ഥലങ്ങളിലും മറ്റൊക്കെ ബന്ധപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഖുർആനെ അവഹേളിക്കുന്നതിന് കാരണമാക്കും തുടങ്ങിയ പല കാരണങ്ങളും എണ്ണി പണ്ഡിതന്മാർ, ചില പൂർവികർ ഖുർആനാണ് ബന്ധിക്കപ്പെടുന്നതിന് അത് ഇളവുണ്ട് എന്ന് പറഞ്ഞതിന് നിരൂപണം നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇമാം ഇബ്രാഹിം ഉന്നഹറി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശിഷ്യഗണങ്ങൾ അഭിപ്രായപ്പെട്ടതുപോലെ, ഖുർആനാണെങ്കിലും അല്ലാത്തതാണെങ്കിലും തമീമത്തുകൾ പാടുള്ളതല്ല എന്നുള്ള ആ വീക്ഷണമാണ് ശരിയായിട്ടുള്ളത്. അതിനാണ് ഷറഇന്റെ തെളിവുകളുടെ ബലവും അതേപോലെ തന്നെ ഷറഇ മുന്നോട്ട് വെക്കുന്നതായ മഖ്സദുകൾ, ലക്ഷ്യങ്ങൾ, അതിൻ്റെ ബലവുമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ സത്യദീനിൽ ഈമാനും ഇസ്തിഖാമത്തും പ്രധാന കനിയുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.